Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
Maya Shesha Maya Srishta Ennam Pashyasi Narada Narada Nee Kaanunna Roopam Maya Perum Roopavum Undo അതാരുടേതായാലും മായയാണ്, ഉണ്ടായതാണ് ഇല്ലാതാവുകയും ചെയ്യും. അതിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഏകതത്വമായ ബോധത്തെ നമ്മിലെന്ന പോലെ നമ്മുടെ ഈ രൂപവും പേരും എത്ര കാലം നിലനിൽക്കും എന്നുണ്ടായി. പക്ഷെ ഈ ഞാൻ ഒരിക്കലും മാറ്റം ഇല്ല, അതിനെ ശുദ്ധമാക്കി അനുഭവിക്കൂ. അതല്ലെങ്കിൽ ഏത് നാമവും രൂപവും സത്യാനുഭവത്തിന് തടസ്സമാണ്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് ധ്യാനിക്കാൻ ഏത് രൂപവും അംഗീകരിക്കാം. പക്ഷെ സത്യം അറിയാതെ ആയാൽ വലിയ ബുദ്ധി വലിയ പിശകാണ്. ഭാഗവതത്തിൽ ജഡഭരതന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ജഡഭരതൻ ഋഷഭ ചക്രവർത്തിയുടെ മകനാണ്, വലിയ വിഷ്ണുഭക്തൻ, മഹാഭക്തൻ. രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അദ്ദേഹം വിഷ്ണുഭക്തിയിൽ മുഴുകി. വിഷ്ണു പ്രത്യക്ഷമായി എന്ത് ചോദിച്ചാലും ഉത്തരം വരെ പറയും വിഷ്ണു. ആങ്ങലയിൽ പൂജാവേളകളിൽ അദ്ദേഹത്തിന് വിഷ്ണു പ്രത്യക്ഷമായി. ഒടുവിൽ അദ്ദേഹം വിഷ്ണുഭക്തിയുടെ ഭാരം എന്ന നിമിത്തം രാജ്യവും കൂട്ടാരവും ഒക്കെ വിട്ട് പുലഹാശ്രമത്തിൽ വന്ന് താമസമാരംഭിച്ചു. എന്തിനാ ഒരു ദിവസം അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് നദിയിലിറങ്ങി. കാലത്തെ ഇങ്ങനെ വെള്ളം കോരി, കയ്യിൽ വെള്ളം കോരി സന്ധ്യാവന്ദനത്തിന് തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ഒരു മാൻകുട്ടി ഒഴുകി വന്നു, ഗർഭിണിയായ ഒരു മാൻപേട. ആ ആറ്റിന്റെ കരയിൽ വന്ന് വെള്ളം കുടിക്കാൻ ഭാവിച്ചപ്പോ ഒരു സിംഹഗർജനം കേട്ട് പ്രസവിച്ചു. അമ്മ മരിച്ചു. കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരികയാണ് ഇദ്ദേഹത്തിന്റെ അടുക്കൽ കൂടെ. അപ്പൊ ഇദ്ദേഹം ആ കുട്ടിയെ കണ്ടു, മാൻകുട്ടിയെ. ഒരു തോന്നൽ കണ്ടോ, ആ പരമസത്യം പിടിയില്ല. പിടിയില്ലാത്തപ്പോ ഈ മാൻകുട്ടിക്ക് ഞാനല്ലാതെ ഇപ്പോ ആരുണ്ട്? രാജ്യവും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് വന്നാണ്, ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു. അത്ര ധൈര്യം! അതാണ് ദുർഗം പഥ. ഈ സത്യത്തോട് അടുക്കുന്ന മാർഗം ക്ലേശകരമാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചു വന്ന ആൾ ഒരു മാൻകുട്ടി ഒഴുകി വന്നപ്പോ ഞാനല്ല, അപ്പൊ ഈശ്വരനെ മറന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പുലർത്തിപ്പോരുന്ന ഈശ്വരനെ മറന്നിട്ട് ഞാനല്ലാതെ ഈ മാൻപേടയ്ക്കിപ്പോ ആരുണ്ട്? കയ്യിലെടുത്തു മാൻപേടയെ, നേരെ വീട്ടിൽ കൊണ്ടുവന്നു. മാൻകുട്ടിയെ കയ്യിലെടുത്തു, നേരെ വീട്ടിൽ കൊണ്ടുവന്നു, വളർത്താൻ തുടങ്ങി. മാനിനോട് മനസ്സ് സംഘബദ്ധമായി. വീടൊക്കെ വിട്ടിട്ട് വന്ന ആളാണ് എന്റെ മാൻ, എന്റെ മാൻകുട്ടി, ഞാനല്ലാതെ ആരുണ്ട്? നേരം വെളുത്താൽ അതിനെക്കുറിച്ചുള്ള ചിന്ത, അതിന് പുല്ലു പറിക്കണം. ഭാഗവതത്തിൽ ഗംഭീരമായി ഇത് വിവരിച്ചിട്ടുണ്ട്, ഭരതചക്രവർത്തിയുടെ കഥ. ഒടുവിൽ പുല്ലു പറിക്കണം, വല്ല വന്യജീവികളും അതിനെ ഉപദ്രവിക്കുന്നുണ്ടോ? അതിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കും. അയ്യോ എന്റെ കുഞ്ഞ്, ഞാനല്ലാതെ നിനക്കാരുണ്ട്? എന്ത് പറ്റി? വിഷ്ണുപൂജയെല്ലാം ക്രമേണ കുറഞ്ഞു. വിഷ്ണുപൂജ ഇവിടെ ആ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ മാനും ബ്രഹ്മമാണ് എന്ന ഉറപ്പോടുകൂടി അതിനെ വളർത്തുന്നത് ഒരു ബ്രഹ്മയജ്ഞമായി അംഗീകരിച്ചുകൊണ്ട് വളർത്തിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ വിഷ്ണുവിന്റെ നാമരൂപത്തിൽ ഒതുങ്ങി നിന്ന രാജമനസ് ഈ നാമരൂപത്തിലും സംഘബദ്ധമായി, വിഷ്ണുവിന്റെ രൂപത്തിലും സംഘമാണ്, ഇതിലും സംഘബദ്ധമായി. നാമരൂപങ്ങളിൽ ഒതുങ്ങുന്ന മനസ്സ് ഒരു നാമരൂപങ്ങളിൽ നിന്ന് വിട്ടാൽ വേറൊരു നാമരൂപത്തിൽ സംഘബദ്ധമാവും, അല്ലെങ്കിൽ ഒരു നാമരൂപത്തിലും സംഘബദ്ധമാകാതെ സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പിക്കണം. രാജാവിന്റെ മനസ്സ് വിഷ്ണുവിൽ നിന്നും കുറേശ്ശെ വിട്ടു, മാൻകുട്ടിയിൽ സംഘബദ്ധമായി. രാവകൽ അതിനെക്കുറിച്ചുള്ള ചിന്ത, വിഷ്ണു പൂജയൊക്കെ മുടങ്ങി പൂജാസമയത്ത് പ്രത്യക്ഷമായി വരുന്ന വിഷ്ണു ഇപ്പൊ പ്രത്യക്ഷപ്പെടാറില്ല. കാരണം നാമരൂപങ്ങൾ ഏകം ഏകാഗ്രത ഇട്ടാൽ വിട്ടുപോകും. നേരമറിച്ച് ഈ സത്യം അങ്ങനെ വിടില്ല. ഒരിക്കൽ ബ്രഹ്മസത്യം ബോധസത്യം ഉറപ്പുവന്നാൽ ഒരു കാരണവശാലും അത് നഷ്ടമാവില്ല എന്നാണ് വേദാന്തം പറയുന്നത്. അതുറപ്പിക്കൂ. സർവം ബ്രഹ്മമയം. എന്തിന് ഭരതന്റെ ജീവിതം അങ്ങനെ മാനിൽ സംഘബദ്ധമായി മുമ്പോട്ട് പോയി? മരണമെടുത്തു. മരണം കാലം ആരെങ്കിലും നോക്കി നിൽക്കുമോ? കാലക്കരാളരഭസ, അതാണ് മരണം. അടുത്തു ഭരതൻ കിടപ്പിലായി. ഈ മാൻകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ, സാധാരണ ഗൃഹസ്ഥന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളും ബന്ധുക്കളും ഒക്കെ വന്ന് കരഞ്ഞുകൊണ്ട് കണ്ണു വിരിച്ചു നിൽക്കില്ലേ? അതുപോലെ രാജാവിന്റെ മുഖത്ത് നോക്കി അടുത്തിരിക്കുകയാണ് മാൻകുട്ടി. മാൻകുട്ടിയെ രാജാവ് നോക്കുന്നു. വിഷ്ണുവൊക്കെ പോയി, ഇപ്പൊ രാജാവിനെ മാൻകുട്ടി നോക്കുന്നു. മാൻകുട്ടിയെ രാജാവ് നോക്കുന്നു, കണ്ണുനീർ മടക്കുന്നു. അഹിരീവ ആഹുബിലം കരാളരഭസക്കാല അപദ്യത. ഒരു പാമ്പ് എലിയുടെ മാളത്തിൽ ചെന്ന് പത്തുയർത്തി നിൽക്കുന്നത് പോലെ രാജാവിന്റെ മുമ്പിൽ കരാളരഭസമായ കാലം ചതിശിഖറം ആരെയും ഗണിക്കാതെ കടന്നുപോകുന്ന കാലം പാമ്പിനെപ്പോലെ പത്തുയർത്തി നിൽപ്പായി. ഭരതൻ മരിച്ചു. എങ്ങനെ മരിച്ചു? മാൻകുട്ടിയെ അന്തക്കരണത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മരിച്ചു. അദ്ദേഹത്തിന്റെ അന്തക്കരണം മാനിന്റെ രൂപം കൈക്കൊണ്ടു. മരണസമയത്ത് അന്തക്കരണം ഏത് രൂപം കൈക്കൊള്ളുന്നോ അതനുസരിച്ച് ജനനം. ഇതാണ് നിയമം. ഭരതനൊരു മാനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഇത്രയൊക്കെ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് എന്ന് പറഞ്ഞാൽ ദുർഗം പഥസ്തക്കവയോ വദന്തി. ഇവിടെ ഈയൊരു വാൾത്തലയിൽ സഞ്ചരിക്കും പോലെയാണ് യമൻ പറയുകയാണ് നചികേതസ്സിനോട്. ഇത് പ്രയാസമുണ്ട്. പ്രയാസം എന്ന് വെച്ചാൽ ഈ ക്ഷീണിക്കുന്ന പ്രയാസമല്ല, എപ്പോഴും ഓർമ്മയിൽ നിന്നും ഭ്രംശിച്ചു പോകാം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിപവധത്ത ക്ഷുരസ്യ ധാര നിശിതാ ദുരത്യ. ക്ഷുരസ്യ ധാര വാൾത്തലയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ പോക്ക്. ഇവിടെ കണ്ടില്ലേ, വാൾത്തലയിൽ സഞ്ചരിക്കുമ്പോൾ ഒന്ന് വഴുതിയാൽ കാകാലും മുറിഞ്ഞു, ഒക്കെ നാശമായി. എല്ലാം വിട്ടിട്ടു വന്ന ഭരതൻ ആ മാൻകുഞ്ഞിൽ ഞാൻ കയറി ഊട്ടിപ്പിടിച്ചു. വല്ല കാര്യമുണ്ട്? അത് പോണെങ്കിൽ എന്റെ പാട്ടിന് പോട്ടെ, ഒഴുകിപ്പോവേ, മരിക്കുകയോ, മരിക്കുന്നവരെയൊക്കെ രക്ഷിക്കാൻ നമ്മളാരാ? അത് കഴിഞ്ഞില്ല. എന്തിനു മാനായി ജനിച്ചു? ഭാഗ്യവശാൽ നേരത്തെ വിഷ്ണുവിനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ചിരുന്നത് കൊണ്ട് ആ മാനിന്റെ ജീവിതത്തിലും ഈശ്വരബോധം നിലനിന്നു. ആ മാനിന്റെ ശരീരം ഉപേക്ഷിക്കപ്പെട്ടു. വീണ്ടും ഒരു ബ്രാഹ്മണന്റെ മകനായി ഒന്ന് ജനിക്കുകയാണ് ജഡഭരതൻ. ജനിച്ച നിമിഷം മുതൽ ഇനി ആരോടും ഒന്നിനോടും സംഘമില്ല. എന്നുവെച്ചാൽ ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എന്നെ ഏൽപ്പിക്കുന്ന ആളിനെ ഞാൻ രക്ഷിക്കും, എപ്പോഴെങ്കിലും രക്ഷിക്കും. പക്ഷെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. എന്തായാലും ഭരതന് നല്ല സത്യബോധമുണ്ടായി. അദ്ദേഹം ആരംഭം മുതൽ തന്നെ തീരുമാനിച്ചു ഒരു കുട്ടിയെപ്പോലെ ബാല ജഡ ഉന്മത്ത മൂക ബധിരവത്. ഒരു കുരുടനെ പോലെ, പൊട്ടനെ പോലെ, ഒരു കുട്ടിയെപ്പോലെ, ഒരു ഉന്മത്തനെ പോലെ അദ്ദേഹം ജീവിച്ചു. നല്ല ഉറപ്പ്. ഒന്നും പഠിക്കാൻ കൂട്ടാക്കിയില്ല. എവിടെയെങ്കിലും കിടക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് ഭക്ഷിക്കും. സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തെ കൈവിട്ടു. ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഒരിക്കലൊരു ആ രാജ്യം ഭരിച്ചിരുന്ന രഹൂഗണ മഹാരാജാവ് അവിടെയും നോക്കണം, ഒരു പല്ലക്കിൽ കപില മഹർഷിയെ കാണാൻ യാത്ര തിരിച്ചു. എന്താ, ജീവിതം മുഴുവൻ യാഗം യജ്ഞം ചെയ്ത് കഴിഞ്ഞുകൂടിയ ആളാണ് രഹൂഗണ. യജ്ഞം വലിയ വലിയ സംഭാരങ്ങൾ അന്നദാനങ്ങൾ, അതായത് കോടിക്കണക്കിന് രൂപ, വലിയ പ്രയത്നം, ജീവിതം മുഴുവൻ അതായിരുന്നു. പക്ഷെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടിയില്ല. ഒടുവിൽ കുറച്ച് പ്രായവുമായി ഇനിയിപ്പോ ഇങ്ങനെ കഴിഞ്ഞാൽ പോരല്ലോ എന്ന് വരും പറഞ്ഞ് തത്വവേദിയായ കപില മഹർഷിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇവിടെ ഭാഗവത ഹൃദയം എന്നൊരു പുസ്തകമുണ്ട്, ഭരതന്റെ കഥയൊക്കെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വാങ്ങിച്ചു വായിച്ചു നോക്കുക. രഘുഗണ മഹാരാജാവ് പല്ലക്കിൽ കയറി കപിലനെ അന്വേഷിച്ച് യാത്ര തിരിച്ചു. പല്ലക്ക് ചുമക്കാൻ ഒരാളിന്റെ കുറവ് വന്നു. അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ അന്വേഷിച്ച് നടന്നപ്പോ വഴിയരിയിൽ നല്ല തടിച്ചു കൊഴുത്ത ഒരു ചെറുപ്പക്കാരൻ കേൾക്കുന്നു, ഭരതൻ, ജഡഭരതൻ. ഭരതനെ പിടിച്ചുകൊണ്ടുപോയി പല്ലക്ക് ചുമക്കാൻ ഏർപ്പെടുത്തി. ഭരതൻ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പല്ലക്കെ നോക്കണോ? പല്ലക്കെ നോക്കാൻ എന്താ? പക്ഷേ കുറച്ച് പൊക്കം അദ്ദേഹത്തിന്റെ നടത്തം മറ്റ് പല്ലക്ക് ചുമട്ടുകാരെ പോലെ വേഗമായില്ല. രഘുഗണൻ ദേഷ്യം വന്നു, ചോദിച്ചു, എന്താ പല്ലക്ക് ആടി വലഞ്ഞൊക്കെയാണല്ലോ പോകുന്നത്, എന്താ കാര്യം? മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളല്ല തിരുമേനി കുറ്റക്കാരൻ, ഇപ്പൊ പുതിയ ചുമട്ടുകാരൻ, അയാൾ വേണ്ടതെന്നും ചുമക്കുന്നില്ല. അപ്പോ രഘുഗണൻ ഭരതനെ ശകാരിച്ചു ഒട്ടേറെ. ഞാനാരാണെന്നറിയാമോ? നീ ആരാണ്? നീ എന്റെ പ്രജയാണ്, ഞാൻ രാജാവാണ്. നിന്നെ പല്ലക്ക് ചുമക്കാൻ ഏർപ്പെടുത്തിയിട്ട് നീ എന്താണ് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്? നിന്നെ ഞാൻ ആടിച്ച് ശരിപ്പെടുത്തിക്കളയും, ഈ ഇടിച്ച് ശരിപ്പെടുത്തും എന്നൊക്കെ ഒരുപാട് അധിക്ഷേപിച്ചു. ഭരതൻ അന്ന് വരെ മിണ്ടിയിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. വേണ്ട, സംസാരമൊന്നും വേണ്ട എന്ന് വെച്ചു, മനഃപൂർവ്വം സംസാരിച്ചു എന്ന് വെച്ചു കുഴപ്പവും ഉണ്ടാകുമെന്ന് കരുതിയല്ല. കഴിഞ്ഞ ജന്മത്തിൽ ഒരു അബദ്ധം പറ്റിയില്ലേ? പെട്ടെന്നൊരു മാനിൽ മനസ്സ് കയറി പിടിച്ചതിന്റെ ഫലം മാനായിട്ട് ജനിക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ഇനി ഒരു തരത്തിലും അത്രമുള്ള അത്തരം ഏർപ്പാടൊന്നും വേണ്ട, ഇത് വാൾത്തലയിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്ന് ഭരതനും അറിയാം. എന്തായാലും രഘുഗണൻ ഒരുപാട് അധിക്ഷേപിച്ചപ്പോൾ ഭരതൻ പറഞ്ഞു, എടോ അത്രയൊന്നും അധിക്ഷേപിക്കണ്ട, നീ എന്നെ ഇടിച്ച് ശരിപ്പെടുത്തി കഴിയാൻ നീയൊക്കെ വിചാരിച്ചാൽ എന്നെ തൊടാൻ സാധ്യമല്ല. തൊടാൻ എന്ത് ചെയ്യാം? നീ കഷ്ടിച്ച് ഇടിച്ച് കുഴപ്പത്തിലാക്കുന്നത് ഈ മാംസപിണ്ഡത്തെ. എടോ, എനിക്ക് ഈ മാംസപിണ്ഡവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, നിനക്കൊന്നും എന്നെ തൊടാനേ സാധ്യമല്ല. ഇതൊക്കെ പറഞ്ഞപ്പോ രഘുഗണൻ ശുദ്ധമനസ്കനാണേ, സത്യം അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്, ജീവിതം മുഴുവൻ വ്യർത്ഥമാക്കിയിട്ട് സത്യം അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. പല്ലക്ക് നിർത്തി താഴെ ഇറങ്ങി കാൽക്കൽ വീണ് നമസ്കരിച്ചു. അതാണ് പ്രാപ്യ വരാൻ നിബോധത്ത, സത്യമറിയുന്ന ആളുകളെ കണ്ടെത്തി ആ സത്യം ചോദിച്ച് മനസ്സിലാക്കൂ. അല്ലാതെ അതിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ സത്യം പിടിയിട്ടില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അസ്വസ്ഥനായി ജീവിതം അവസാനിപ്പിക്കാം, അത്രയേ ഉള്ളൂ. ഇറങ്ങി നമസ്കരിച്ചു. അങ്ങ് ആരാണ്? അങ്ങേതോ ദിവ്യദേവതയാണെന്ന് തോന്നുന്നു, വേഷം മാറി നടക്കുകയാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയി, വളരെ വിസ്തരിച്ച് പലതും പ്രതിപാദിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. നല്ല രസകരമായ സംഭാഷണമൊക്കെയാണ്, അതൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. എന്തായാലും ഒടുവിൽ അദ്ദേഹം ചോദിക്കുന്നു, ഭരതൻ തുറന്ന സത്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു എന്നുവെച്ചാൽ അതന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന ഒരാളല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, നയസ്യ തത്വഗ്രഹണമായ സാക്ഷാത് വലിയ ചീരഭി വാചസമാസൻ സ്വപ്നേ നിരുക്തി ആഗ്രഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. എടോ രാജാവേ, നിങ്ങൾ ഇത്രയും നാൾ യാഗം നടത്തിയല്ലോ, ജീവിതത്തിൽ മുഴുവൻ യാഗം യജ്ഞം നടത്തലാണ്. നിങ്ങൾ ഈ സത്യം ചർച്ച ചെയ്യാൻ എത്ര സമയം ചെലവാക്കിയിട്ടുണ്ട്? ഇല്ല, ഒരു മിനിറ്റ് പോലുമില്ല. യാഗശാല എത്ര വലിപ്പമുള്ളതായിരിക്കണം? പന്തൽ എത്ര വലുതായിരിക്കണം? അന്നദാനത്തിനെത്ര അരി വേണം, അഗ്നികുണ്ഡത്തിനെത്ര താഴ്ച വേണം, എത്ര കണ്ടി വിറക് വേണം, ഇതൊക്കെയല്ലേ നിങ്ങൾ ചർച്ച ചെയ്തത്? നിങ്ങൾക്ക് എവിടെ സത്യം പിടികിട്ടാനാണ്? ഇതൊക്കെ ചർച്ച ചെയ്താൽ സത്യം പിടികിട്ടുമോ? വെറും ജഡകാര്യങ്ങളല്ലേ ഇവയെല്ലാം? നിങ്ങൾക്ക് സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി ഈ ജീവിതം ഇല്ലാത്തതാണ് എന്നെന്തുകൊണ്ട് ധരിച്ചില്ല ഇതുവരെ? സ്വപ്നം ദിവസേന കാണാറില്ലേ? ഈ ജഗത്തിലുള്ള എല്ലാം സ്വപ്നത്തിലുണ്ടല്ലോ. ദേശകാലങ്ങൾ സർവവും, പുതിയൊരു ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അനുഭവിക്കുമ്പോൾ എല്ലാം സത്യമെന്ന് തോന്നുന്നു, ഉണരുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. എന്താ ഇത്? ഈ ജഗത്തിന്റെ ഒരു ചെറിയ മോഡലാണ്. ഭഗവാൻ ചിന്തിക്കാൻ വേണ്ടി സ്വപ്ന സൃഷ്ടി എല്ലാ വ്യക്തികൾക്കും അനുവദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം. ഈ ഗൃഹസ്ഥാശ്രമ ലോകഭോഗങ്ങളൊക്കെ സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നെന്തുകൊണ്ട് ഇതുവരെ ചിന്തിച്ചില്ല? അത് ചിന്തിക്കാത്ത നിങ്ങൾക്ക് നയസ്യ സത്യഗ്രഹണമായ സാക്ഷാത് വരീയ ശീര വിവാച സമാസൻ ഉപനിഷത്ത് എന്ത് ഗംഭീരമായിട്ടാണ് ചെറിയ ചെറിയ വാക്യങ്ങളിൽ ആ സത്യത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്തുകൊണ്ട് ഞാൻ ബോധമാണ്, തത്വമസി നീ ബ്രഹ്മമാണ് എന്തുകൊണ്ട് നീ ബോധമാണ്, ബോധമില്ലെങ്കിൽ നീ ഇല്ല, അയം ആത്മാ ബ്രഹ്മ ഈ ജീവജാലങ്ങളായി കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്തുകൊണ്ട് ബോധമാണ് ബ്രഹ്മം, ബോധമില്ലെങ്കിൽ ജീവജാലങ്ങളില്ല. എത്ര ലളിതം! നേരിട്ട് എന്താണ് ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് എന്തുമാത്രം വ്യാപ്തിയുണ്ട്, ഇതൊക്കെ ഗംഭീരമായി വിവരിച്ചു തന്ന ഈ മഹാവാക്യങ്ങൾ മനനം ചെയ്ത് എടോ രഘുഗണ, നീ എന്താ ഇത്ര നാളും ആ സത്യവുമായി ബന്ധപ്പെടാത്തത്? ആ സത്യം ഒടുവിൽ വളരെയൊക്കെ പറഞ്ഞിട്ട് അത് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. ആ സത്യം ജ്ഞാനം ബോധമാണ്, വിശുദ്ധം ശുദ്ധബോധം, അതിലൊരു കളങ്കവും പുരണ്ടിട്ടില്ല. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം, അത് മാത്രമാണ് സത്യം ഏകം, അതൊന്നേ ഉള്ളൂ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹിർബ്രഹ്മ സത്യം. അതിനെ ഇടയില്ല, അഖണ്ഡം, ഇട ഒന്നുമില്ല. അനന്തരം അതിന് അകമോ പുറമോ ഒന്നുമില്ല. അബഹിർബ്രഹ്മ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യം, സത്യം പ്രത്യപ്രശാന്തം ഉള്ളിൽ മനസ്സൊന്നടങ്ങിയാൽ, ഏകത്വബോധം മനസ്സിനുണ്ടായാൽ ആ നിമിഷം ആ സത്യം അനുഭവപ്പെടും. നല്ല ഭാവനാസമ്പന്നന്മാർ ആ സത്യത്തെയാണ് വാസുദേവൻ വാസുദേവൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ രഘുഗണ, ഒരു കാര്യം, ഇത് കുറെ കോലാഹലം കാണിച്ചുകൊണ്ടൊന്നും ഇത് കിട്ടില്ല. തപസ്സാനയാതി രഘുഗണൈത തപസ്സാനയാതി, പുറമേയുള്ള തപസ് കൊണ്ടൊന്നും ഈ സത്യം കിട്ടില്ല. രഘുഗണൈത തപസ്സാനയാതി നശിജ്യ, കുറച്ച് യാഗം ചെയ്താലേ കിട്ടില്ല. തപസാനയാതി നജജ്യ നിർവപണാ ഗൃഹാദ്വാ, പിതൃക്കളെ പൂജിച്ചതുകൊണ്ട് ഈ സത്യം കിട്ടില്ല. ഗൃഹസ്ഥനായി ജീവിച്ചതുകൊണ്ടും കിട്ടില്ല. നിങ്ങൾ എന്ത് ജീവിക്കുന്നു എന്നുള്ളതല്ല, ശാസ്ത്രീയമായി സത്യം വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. ജീവിതം എന്തുമാവട്ടെ, നന്ദസ നൈവ ജലാഗ്നി സൂര്യേഹി, നന്ദസ വേദം മുഴുക്കെ പഠിച്ചുകൊണ്ട് ഇത് കിട്ടില്ല. നൈവ ജലാഗ്നി സൂര്യേഹി, ജലമധ്യത്തിലോ അഗ്നികളുടെ മധ്യത്തിലോ തപസ് ചെയ്തതുകൊണ്ട് ഈ സത്യം കിട്ടില്ല. വിനാ മഹത്പാദ രജോഭിഷേകം, മഹാന്മാരായ സത്യദർശികളുടെ കാൽക്കൽ ചെന്ന് നമസ്കരിച്ച് അവരെ പ്രീതിപ്പെടുത്തി വളരെ ലളിതമായി ആ സത്യം അവരിൽ നിന്നും പറഞ്ഞ് കേട്ട് ഗ്രഹിക്കൂ. അതല്ലാതെ ഒരു നിവൃത്തിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ കൃഷ്ണൻ പറയുന്നത് ഗീതയിൽ. അല്ല, ഞാനത് പറയുന്നത് ചിലർക്ക് ഇതൊക്കെ ഗീത പറഞ്ഞിട്ടുണ്ടോ സാർ? ഗീത പറഞ്ഞിട്ടുണ്ട്. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, അവിടെ അർജുന ഈ രൂപമൊന്നും വേദയജ്ഞാധ്യയനായിരുന്ന ദാനൈഹി വേദം പഠിച്ചതുകൊണ്ടോ യജ്ഞം നടത്തിയതുകൊണ്ടോ ദാനൈഹി ദാനകർമ്മ അതൊക്കെ വേണ്ടെന്നല്ല, കർമ്മം എന്തുമാവാം, ഇതുകൂടെ ശാസ്ത്രീയമായി വിചാരം ചെയ്ത് ഉറപ്പിക്കും. അതിന് ഇതനുഭവിക്കുന്ന ഒരു ഗുരുവിന്റെ സഹായമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നേദയജ്ഞാധ്യയനായിരുന്നതാണ് ഇത് ഗീത. നദാനൈഹി നച ക്രിയാഭൃന്ന തപോഭിരുഗ്രൈഹി ഉഗ്രമായ തപസ്സ്. അതുകൊണ്ടൊന്നും സത്യം കിട്ടില്ല. ഏവം രൂപ ഏവം രൂപ, നീ ഇപ്പം കണ്ടതുപോലെ ഉള്ള വിശ്വരൂപം, എന്നുവെച്ചാൽ വിശ്വം മുഴുവൻ ഒരു ജഗതീശ്വരനിൽ ഉണ്ടായി മറയുന്നതായിട്ട് അർജുനൻ കാണുകയാണ് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ. അങ്ങനെ ഏവം രൂപയോ അർജുന, നീ ഇന്ന് കണ്ടതുപോലുള്ള ഈ രൂപം, വേദയജ്ഞാധ്യയനായിരുന്ന ദാനൈഹി നച ക്രിയാഭരും ന തപോഭിരുഗ്രൈഹി ഏവം രൂപശക്യഹം ദൃഷ്ടം ത്വദന്യേന കുരുപ്രവീര. നിനക്കിപ്പോ എന്തോ ഒരു ഭാഗ്യം ലഭിച്ചു, ഞാൻ ദിവ്യദൃഷ്ടി തന്ന് ഈ രൂപം കാണിക്കുകയാണ്. അല്ലാതെ ഇത് കുറെ ക്ലേശകരങ്ങളായ തപസ് ചെയ്തതുള്ളോ, ഒന്നും ഈ സത്യം കിട്ടില്ല. ഭക്ത്യാത്വനന്യാലഭ്യ, ആ കണ്ടോ ഭഗവൻ ഭക്തി കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് നിശ്ചയമായിട്ട് എന്താ ഭക്തി? ഈ ഒരു ഒരാളിനോട് ഭക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കണ്ടേ അടൽ എന്ന് അതിരറ്റ പ്രേമമാണ് ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് ഭക്തിയെ നാരദൻ നിർവചിക്കുന്നത്. പരമപ്രേമം, എനിക്ക് ഈ ജീവിതത്തിലെന്താ അങ്ങേയറ്റം വേണ്ടത്? ഭഗവാനെ കിട്ടണം. ആ ഒരു പ്രേമം സാധ്യമാണോ? നിശ്ചയമായിട്ടും കിട്ടും. ഭക്ത്യാത്വനന്യ അനന്യഭക്തി, മറ്റെന്തിനോടും ഉള്ളതിനേക്കാൾ ഭക്തി എനിക്ക് കിട്ടണം എന്ന് ദൃഢപൂർവം ആർക്കുണ്ടോ അദ്ദേഹത്തിന് കിട്ടും. അല്ലെ രഹുവിണ, അതുകൊണ്ട് നീ ബഹളമൊക്കെ കാണിക്കുന്നതിന് അർത്ഥമില്ല. രഹുവിണ ഇത് തപസാനയാതി നചജ്ജയ നിർവപണാഗ്രഹദ്വാ വിന മഹത്പാദരജോഭിഷേകം. എന്നിട്ട് ഭരതൻ പറയുന്നു, എടോ ഇയാൾ എന്നെ ഇടിച്ചുകളെയും കൊന്നുകളെയും എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാനും ഒരു രാജാവൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കാലത്ത്. നീ വിചാരിക്കും പോലെ വഴി കിടക്കുന്ന ഒരുത്തരൊന്നും അല്ല ഞാൻ. അഹം പുരാ ഭരതോ നാമ രാജാ, ഞാൻ പണ്ട് ഭരതൻ എന്ന രാജാവായിരുന്നു. അഹം പുരാ ഭരതോ നാമ രാജ വിമുക്ത ദൃഷ്ടശ്രുതസംഗബന്ധ, ഞാൻ കണ്ടതും കേട്ടതുമായ എല്ലാ ലൗകിക വിഷയങ്ങളോടുമുള്ള ബന്ധം മോചിച്ച് പുലഹാശ്രമത്തിൽ വെച്ച് തപസ്സിനിരുന്നത്. ആരാധനം ഭഗവത ഇഹമാനോ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭഗവാനെ ആരാധിക്കാൻ വന്നു. പക്ഷേ എന്ത് ചെയ്യാം രഘുഗുണ, മൃഗോഭവം, ഞാനൊരു മാനായി ജനിച്ചു. എന്താ മൃഗസംഗ? ഇതാണ് യമൻ നചികേതസിനോട് പറയുന്നത്. ഇത് വാൽത്തലയിൽ സഞ്ചരിക്കുമ്പോഴാണ്. പക്ഷേ ഈ വാൽത്തലയിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ക്ലേശം, ക്ലേശമൊന്നുമല്ല, മറന്നുപോകുന്നു അതാണല്ലോ. ഭഗവാനെ മറക്കുന്നു, കുറച്ച് പൈസയും പണവും പണവും പ്രതാപവും ഒക്കെ വരുമ്പോൾ പിന്നെ തീരെ മറക്കുന്നു. എന്തുവന്നാലും ഭഗവാനെ മറക്കാതെ ശ്രേയസ്, ജീവിതത്തിന്റെ പരമലക്ഷ്യം സത്യാനുഭവമാണെന്ന് ഉറപ്പിച്ച് ഒരു നിമിഷം മറക്കാതെ അതിന് വിപരീതമായി സഞ്ചരിക്കാതിരിക്കുമോ? ചക്രവർത്തിയായാലും ദരിദ്രനായാലും ആ സത്യത്തെ കണ്ടനുഭവിക്കാൻ ഒരു പ്രയാസമില്ല. ഭരതന്റെ അച്ഛനൊക്കെ ഋഷഭൻ ഗംഭീര ചക്രവർത്തിയായിരുന്നേ, ഒടുവിൽ അദ്ദേഹം അവധൂതനായി ഇറങ്ങിത്തിരിച്ച് ഈ കർണാടകം വരെയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എവിടെ ജീവിക്കുന്നു, എന്തു ചെയ്യുന്നു, എന്നുള്ളതൊന്നും ശാസ്ത്രീയമായ സത്യം ഗ്രഹിക്കാൻ തടസ്സമല്ല. അതാണ് കൃഷ്ണൻ 9-ാം അധ്യായത്തിൽ പറയുന്നത്, രാജവിദ്യ രാജഗുഹ്യം പവിത്രനിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും. ഇത് നടക്കാൻ, ഇത് നടത്താൻ അത്യന്തം എളുപ്പം, അത്യന്തം എളുപ്പം. എന്താ കാര്യം? 4 കാശ് ചെലവില്ല, ഇതൊക്കെ ഈശ്വരസ്വരൂപമാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കാൻ പണം വേണോ? ഇന്ന വ്യക്തിക്കൊന്നുമില്ല, സ്ത്രീക്കെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ചണ്ടാളനെന്നോ. ശ്രീശങ്കരൻ പറയുന്നത്, ഈ സത്യം ബുദ്ധിക്കെങ്കിലും പിടികിട്ടിയവൻ ജനിച്ചത് ചണ്ഡാലകുലത്തിലാവട്ടെ, എന്റെ ഗുരുവാണ്. ചണ്ഡാലോസ്തു സതദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാമമ. അപ്പോ ഒരു കണ്ടീഷനുമില്ല ചുരുക്കത്തിൽ. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, തൽക്കാലം നീ പാപികളിൽ വെച്ച് അങ്ങേയറ്റത്തെ പാപി ആണെന്ന് കരുതിക്കോ. നീ ഈ സത്യം, ഈ ജ്ഞാനം കൂടെ ഉൾക്കൊള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇനി എന്ത്? അഭിചേദസി സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ. നീ പാപകൃത്തമനാണെന്ന് കരുതിക്കോ. സർവം ജ്ഞാനപ്ലവേനൈവ വ്രജിനം സന്തരിക്ഷിച്ചി. ഈ ജ്ഞാനം കൂടെ കൂട്ടിച്ചേർക്കൂ, ഉടനെ പാപം മുഴുവൻ കളയണ്ട. നീ അതിവേഗം ധർമ്മിഷ്ഠനായിത്തീരും, ഈ സത്യം നിനക്ക് പിടികിട്ടും. ഇതൊക്കെ ഈ ഉപനിഷത് വാക്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗീതയും ഭാഗവതവും ഒക്കെ ഇത്തരം കഥകളും ഇത്തരം പ്രസ്താവങ്ങളും ഒക്കെ ചെയ്യുന്നത്. ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയ ദുർഗം പഥസ്തത് കവയോ വദന്തി. യാത്ര അല്പം ക്ലേശമുള്ളതാണ്, കാരണം മനസ്സ് മറന്നുപോകും. അതേ ഉള്ളൂ ക്ലേശം. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, അവസാനത്തെ മന്ത്രം. അതിൽ സ്പർശമില്ല, അതിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടതാണ്. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാ അരസം നിത്യം അഗന്ധവച്ചയ. അതിൽ ഈ അർത്ഥങ്ങളൊന്നുമില്ല, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളൊന്നുമില്ല. അനാദ്യ അനന്തം, അതനാദിയാണ്, അനന്തമാണ്. മഹത്തപരം, പ്രാണനും അപ്പുറത്താണ് മഹത്തത്വം. മഹാനാത്മാ, മഹാനാത്മാവിനും അപ്പുറമാണ് നിജായിയത്വം. ആ ജഗതീശ്വരനെ നിജായിയ, ആ പദം തന്നെ അർത്ഥത്താണ് ഒരുമിപ്പിക്കൂ. എങ്ങനെ? എല്ലാ കാഴ്ചകളിലും ആ ഭഗവാനെ കൂട്ടിച്ചേർക്കൂ. നിജായിയത്വം, തം നിജായിയ, ജഗത്താൽ കാണുന്ന എല്ലാ കാഴ്ചകളിലും എന്ത് കണ്ടാലും എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ആചാര്യസ്വാമികൾ പറയുന്നതാണ്, നിങ്ങളുടെ മനസ്സ് എവിടെ എവിടെ എത്തിച്ചേർന്നോ, ബുദ്ധി കൊണ്ട് അത് ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കൂ. മയക്കാണെന്ന് മനസ്സ് പറയുന്നു, ബുദ്ധി കൊണ്ട് പറയൂ, മയക്കല്ല ഇത്, ബ്രഹ്മമാണ്. കാരണം ബോധമില്ലയോ, ഒരു മയക്കുമില്ല. നിജായിയത്വം മൃത്യുമുഖാ പ്രമുച്യത്തെ. അങ്ങനെ എല്ലാറ്റിലും അതിനെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മരണമുഖത്തിൽ നിന്നും എന്റെ പിടിയിൽ നിന്നും അല്ലയോ നചികേതസ്സെ അതിവേഗം രക്ഷപ്പെടാം, അതിവേഗം. ഏതാണ്ട് ഉപനിഷത്തത്വം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ 3 വെല്ലുകൊണ്ട് തന്നെ ഏതാണ്ട് ഉപനിഷത്തത്വം പൂർണ്ണമായതുപോലെ ഉപനിഷത്ത് കരുതുന്നു. ഇനിയും 3 വെല്ലുകളുണ്ട്, അടുത്ത 6 ദിവസങ്ങളിൽ നമ്മളത് ചർച്ച ചെയ്യും. എങ്കിലും ഇവിടെ ഏതാണ്ട് പൂർണ്ണമായി എന്ന് കരുതി ഉപനിഷത്ത് ഉപസംഹരിക്കുകയാണ്. നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം. ഇത് നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം, നചികേതസ്സിന് പറഞ്ഞുകൊടുത്ത അതാണ്. മൃത്യുപ്രോക്തം യമനാണ് പറഞ്ഞുകൊടുത്തത്. ഉക്ത്വാ ശ്രുത്വാ ച മേധാവി. ഒരു ബുദ്ധിമാൻ ഇത് വേണ്ട പോലെ പറഞ്ഞ് ഗ്രഹിക്കുമെങ്കിൽ, ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ, അത് നിശ്ചയമായും ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേർന്ന് അനന്തസുഖം അനുഭവിക്കും. ഏവം പരമം ഗുഹ്യം, ആരാണോ ഈ പരമമായ സത്യത്തെ ശ്രാവയേ ബ്രഹ്മസംസതി, സത്യം അന്വേഷിക്കാൻ താൽപ്പര്യമുള്ളവരുടെ മുമ്പിൽ ഇത് പറഞ്ഞുകൊടുക്കുന്നത്, പ്രേതശ്രാദ്ധകാലേവ മറ്റ് ക്രിയകളൊക്കെ ചെയ്യുമ്പോഴും ഈ സത്യം കൂടെ ആരാണോ അവിടെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത്, തത് ആനന്ദ്യായ കൽപ്പത്തെ, അയാൾ അനന്തമായ സത്യത്തെ പ്രാപിച്ച് സുഖിക്കാൻ ഇടവരും. ഇങ്ങനെ ഒരു ചെറിയ ഉപസംഹാരം മൂന്നാം വല്ലിയുടെ അവസാനത്തിൽ തന്നെ യമൻ നിർവഹിക്കുന്നു. എങ്കിലും ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇനി ചില അനുഷ്ഠാനങ്ങളും സത്യത്തിന്റെ കൂടുതൽ വിവരണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അടുത്ത മൂന്ന് വല്ലികൾ. അടുത്ത 6 ദിവസമായി നമ്മളതും ചർച്ച ചെയ്യും. ആവർത്തിച്ചു വായിക്കുക. കഠോപനിഷത്തിന്റെ ഭാഷകളുണ്ട്, ഒരു പഠനവുമുണ്ട്. ഞാനിത് ആവർത്തിച്ചു പറയുന്നത് അതൊക്കെ വളരെ ലളിതമായി ആർക്കും പിടികിട്ടത്തക്ക വണ്ണം രചിച്ചിട്ടുള്ളതാണ്. അല്ലാതെ പുസ്തകം വാങ്ങിക്കണം എന്നുള്ള പ്രത്യേക കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഗവൺമെന്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിപ്പോൾ വിറ്റതുകൊണ്ട് വ്യക്തികൾക്കൊന്നും വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, അവർക്കേ കിട്ടുള്ളൂ. 8 വേറെ 7 ഉപനിഷത്തുകളുടെ അതിലുണ്ട്. ഈശാവാസ്യം, മുണ്ഡകം, മാണ്ഡുക്യം, ഐതരേയം ഒക്കെ ഉണ്ട്. വാങ്ങിച്ചു വായിച്ചു നോക്കുക. എന്തായാലും ഈ സത്യം അനുഭവിക്കും, എനിക്ക് അനുഭവിക്കണം. ഇതിന് ഒരു തടസ്സമില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ കർമ്മം ഒന്നും ഇടണ്ട. ഇതുകൂടെ കൂട്ടിച്ചേർത്ത് സർവം ഈശ്വരമയം എന്ന യാഥാർത്ഥ്യം മനസ്സിനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മുമ്പോട്ട് പോവും എന്നൊരു തീരുമാനം എടുക്കാനിടയായാൽ തന്നെ ഈ കഠോപനിഷത് പഠനം സാർത്ഥകമാകും. ജഗതീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് മേൽ ബ്രഹ്മസൂത്രം ചതുസൂത്രിയിലെ 4ാം സൂത്രം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങും. ഇനി ഇന്നത്തെ ഉൾപ്പെടെ 3 ദിവസം ബ്രഹ്മസൂത്ര ക്ലാസ്സുണ്ട്, 5 മുതൽ 6 വരെ. എല്ലാവർക്കും ഈശ്വരബുദ്ധിയ എന്റെ പ്രണാമം.